Assalamualaikum warahmatullahi. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala nabiyyina Muhammadin wa alihi wa sahbihi wa sallama ajma'in. Wa man tabi'ahum bi ihsanin ila yaumiddin amma ba'd. Ittaqullaha ibadallah. Al-kibr, അതായത് അഹങ്കാരം. ഈ വിഷയത്തിലുള്ള ചെറിയൊരു റിസാലയാണ് ഇൻഷാല്ലാ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബൂ മുഹമ്മദ് സാഹിർ ബിൻ മുഹമ്മദുൽ ഹഷ്റമി, അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖ. ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ് കിബർ? താരീഫുൽ കിബർ, കിബർ എന്നുള്ളതിന്റെ നിർവചനമാണ്. അറബിയിൽ കിബർ, തക്കബ്ബുർ, ഇസ്തിക്ബാർ ഇതൊക്കെ ഏതാണ്ട് സമാനമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കിബർ എന്ന് പറയും, തക്കബ്ബുർ എന്ന് പറയും, അതേപോലെ തന്നെ ഇസ്തിക്ബാർ, മുസ്തക്ബിർ, മുത്തക്കബിർ ഇതൊക്കെ കിബർ കാണിക്കുന്ന ആളുകളെ പരാമർശിക്കുന്ന പദങ്ങളാണ്. രണ്ട് തലങ്ങളിലാണ് സാധാരണ കിബർ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഒന്ന്, മറ്റെല്ലാവരെക്കാളും എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് നന്മകൾ, അത് ഭൌതികമായാലും ശരി ദീനിയായാലും ശരി, ഞാനാണ് കൊള്ളാവുന്നവൻ, ഒരാൾക്കും എന്റെ അരികിൽ എത്താൻ കഴിയുന്നില്ല, അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് നിസ്സാരമായ ഒരു ധാരണ വെച്ചുപുലർത്തലാണ് കിബറിന്റെ പ്രത്യക്ഷമായ അടയാളം. രണ്ടാമതായി, അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ അവൻ തന്നെ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കും. ഒരിക്കലും അവൻ അവന്റെ ഇല്ലായ്മകളോ പോരായ്മകളോ സ്വയം ചിന്തിക്കുകയോ വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. എത്ര ന്യൂനത, ഒന്നും പഠിക്കാത്ത ആളാണെങ്കിലും ആലിമിനെ പോലെ നടക്കുള്ളൂ, ഒരു സമ്പത്തും ഇല്ലെങ്കിലും വലിയ സമ്പന്നന്മാരെ പോലെ പെരുമാറുള്ളൂ, ഒരധികാരവും ഇല്ലെങ്കിലും എല്ലായിടത്തും ഭരണാധികാരിയായിരിക്കും. ഈ നിലവാരത്തിൽ ഇല്ലാത്തത് തനിക്കുണ്ട് എന്ന് നടിച്ചു മുന്നോട്ട് പോകലാണ് കിബറിന്റെ അപകടകരമായ രണ്ട് രൂപങ്ങൾ. അങ്ങനെയാണ് അല്ലാഹു അഹംഭാവികളും സ്വേച്ഛാധിപതികളുമായ എല്ലാ കൽബിലും സീൽ വച്ചിരിക്കുന്നത്. അപ്പൊ കിബറുള്ളയിടത്ത് ഹക്ക് പ്രവേശിക്കൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുന്നാസ്. കിബർ എന്ന് പറഞ്ഞാൽ ഹക്കിനെ തമസ്കരിക്കലും തള്ളിക്കളയലും ജനങ്ങളെ കൊച്ചാക്കലുമാണ്. അപ്പോൾ ഒന്ന്, ജനങ്ങളെ നിസ്സാരമായി കാണുക. രണ്ട്, പിന്നെ സത്യത്തെ തള്ളിക്കളയുക. ഈ രണ്ട് തലങ്ങളിലാണ് കിബർ വരുന്നത്. അതിന്റെ നിർവചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടും ചേർന്നാണ് കിബറിന്റെ ഉള്ളടക്കം. കിബറുണ്ടാകാനുള്ള കാരണങ്ങൾ ഷെയ്ഖ് ഏഴെണ്ണമാണ്, ഏഴ് വിഷയങ്ങളാണ് സാധാരണ നമ്മൾ കിബർ കണ്ടുവരുന്നത്. ആളുകൾ മുത്തക്കബ്ബിറാകാൻ ഏഴ് തരം വിഷയങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്. അദ്ദേഹം ആരംഭിക്കുന്നത്, ഞാൻ എപ്പോഴും ഏറ്റവും മികച്ചവനായിരിക്കും എന്ന മിഥ്യാധാരണയിൽ നിന്നാണ് ഒരു കിബറുണ്ടാകുന്നത്. ഷെയ്ഖ് പറയുന്നത്, യതകബ്ബറു ഇല്ലാ മനിസ്താള മനസ്സു, ഇല്ലാ മനിസ്താള മനസ്സ്, തന്റെ നഫ്സ് അത് വലുതായി കാണുന്നവനൊഴികെ, ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്നവനൊഴികെ കിബർ കാണിക്കുകയില്ല എന്നാണ്. അതായത്, ഈ സിഫാത്തുൽ കമാൽ അള്ളാഹുവിന് മാത്രം പകവെച്ചു കൊടുക്കണ്ട. എല്ലാം തികഞ്ഞത് ആരാണ്? അള്ളാഹുവാണ്. എന്നാൽ ഒരാൾ ഞാൻ തന്നെ തികഞ്ഞവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, അതാണ് കിബർ. അള്ളാഹുവിന് മാത്രം ഉണ്ടായിരിക്കേണ്ട സിഫത്തിന്റെ ചെറിയൊരു ഭാഗം അവന്റെ വിവരക്കേട് കൊണ്ട് തന്റെ അടുത്തേക്ക് ചേർത്ത് വെക്കാണ്. ഒന്നാമത്തെ വിഷയം ഇൽമാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇൽമ് നേടുന്ന ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഇന്നമ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ. എന്നാൽ ഇന്ന് നമ്മൾ മുത്തക്കബ്ബിറുകളായി കാണുന്നതിൽ വലിയൊരു വിഭാഗം ഉലമ ആണ്. അള്ളാഹു അത്തരം ദുർഗതിയിൽ നിന്ന് നമ്മെല്ലാം കാത്തുരക്ഷിക്കട്ടെ. കാരണം, കുറച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിരുത്തി മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വേറെ ആരും കണ്ണിൽ പിടിക്കൂല. ആ ഒരു നിലവാരത്തിലേക്കെത്തും കിബറിന്റെ അടയാളങ്ങൾ കാണിക്കുന്നത്. ഒന്ന്, മനുഷ്യന് വലിയൊരു ഫിത്തനയാണ്. ഇൽമ് ഇല്ലെങ്കിൽ അത് വലിയ അതും ഫിത്തനയാണ്. ഇൽമ് ഉണ്ടായാലും ഫിത്തനയുണ്ട്. ഇൽമിന്റെ ഫിത്തന എന്താണ്? അത് അമലാക്കുന്നതിനു പകരം അതിന്റെ പേരിൽ മുബാഹാത്ത് കാണിക്കാം, മികവ് കാണിക്കാം. ഇൽമ് നേടിയിട്ട് അതിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനു പകരം അതിന്റെ പേരിൽ ആ ഇൽമ കൊണ്ട് ഒരാൾ മികവ് കാണിക്കാൻ ശ്രമിക്കുക, അവന്റെ വലുപ്പം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇൽമിലുള്ള കിബർ എന്ന് ചുരുക്കി കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമത് കിബർ കാണുന്നത് അമലുകളുടെയും ഇബാദത്തുകളുടെയും പേരിലാണ്. അതായത് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്ര ആരുടെ ഇബാദത്തൊന്നുമില്ല, എന്റെ നിസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, സദഖയാകട്ടെ, ദിക്റുകളാകട്ടെ, എന്റെ അരികിൽ ആരും എത്തുകയില്ല. അപ്പൊ മുത്തക്കബ്ബിറാകണമെങ്കിൽ നിസ്കരിക്കാത്ത നോമ്പ് കേൾക്കാത്ത ആളാവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യുന്ന ആളെയും തക്കബ്ബുറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ശൈത്താന്റെ ഡ്യൂട്ടി. അതിനാണ് ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇബാദത്തിൽ മുഴുകുന്ന ആളുകൾ ആ ഇബാദത്തിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, സ്വന്തം നിലക്ക് വിസ്മയം. എന്റെ ഇബാദത്ത് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വിസ്മയം, ഇവിടെ വേറെ ആരും ആ നിലവാരത്തിലേക്ക് എത്തുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് ഉള്ള ഇബാദത്ത് അവൻ ആ കിബർ കൊണ്ട് കളഞ്ഞു കുളിക്കും. ഇബാദത്തിന്റെയും അമലിന്റെയും പേരിൽ കിബർ കാണിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സമീഉത്തുമു റജുല യഖൂലു ഹലകന്നാസ്, ജനങ്ങളൊക്കെ തൊലഞ്ഞുപോയി, മര്യാദയ്ക്ക് നിസ്കരിക്കില്ല, നോമ്പ് നിൽക്കില്ല, ആരും ശരിയല്ല എന്ന് പറഞ്ഞിറക്കുന്ന ഒരുത്തനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഫഹു അഹലക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നശിച്ചത് അവൻ തന്നെയാണ്. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് മര്യാദയ്ക്ക് ജീവിക്കുന്ന, കൃത്യമായിട്ട് ഇബാദത്തെടുക്കുന്ന പരിസരത്തുള്ള ആളുകളെക്കുറിച്ച് ഒരാൾ പറയാണ്, അവന്റെ ഒന്ന് ഇബാദത്ത് ശരിയല്ല, അവന്റെ അവൻ സഫ് നിൽക്കുന്നത് ശരിയല്ല, അവന്റെ സ്വഭാവം ശരിയല്ല, ഇങ്ങനെ അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകളെക്കുറിച്ച് തന്നെ ചെറുതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ അവനാണ് ഫഹു അഹ്ലക്കുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തുലഞ്ഞവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കിബറിന്റെ ഒരു അടയാളാണ് മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന് നിരന്തരമായിട്ട്, അതും നന്നായി തഖ്വ പുലർത്തുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതാണ് നമ്മൾ ശരിക്കും പിന്നെ കിബറിന്റെ ഒരു ലക്ഷണമായിട്ട് ഇബാദത്തുകളിലെ അതേപോലെ തന്നെ അമലിലെ കിബറിന്റെ അടയാളമായിട്ട് പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റത്തെ വിനയം ശീലിക്കണം. വഖഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സൂറത്തു ശുഅറായിൽ 215-ാമത്തെ ആയത്ത്, മുഅ്മിനുകളിൽ നിന്ന് നിന്നെ പിന്തുടരുന്നവരോട് നീ നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം, നീ കിബറോടുകൂടി പെരുമാറരുത്, നീ വിനയം കാണിക്കണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. മൂന്നാമതായി കിബർ വരുന്ന ഒരു മേഖല ഹസബും നസബുമാണ്, തറവാടിത്തം, മനസ്സിലായില്ലേ, കുടുംബമഹിമ. ഇതിന്റെ പേരിൽ മക്കളുടെ പേരിലും തറവാടിന്റെ പേരിലും ആളുകൾ എന്ത് ചെയ്യും, കുടുംബത്തിന്റെയും പദവിയുടെയും പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, അതേപോലെ തന്നെ കുടുംബത്തിന്റെ പിൻബലത്തിന്റെ പേരിൽ, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആൾ, ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന ആളുടെ പേരക്കുട്ടിയാണ്, അങ്ങനെ കുടുംബമഹിമ വെച്ചിട്ട് അവനവന്റെ ഇബാദത്തുകളോ യോഗ്യതയല്ല, അതിന്റെ പേരിൽ മറ്റുള്ളവരെ ചെറുതായിട്ട് കാണാം. എപ്പോഴും ആദ്യത്തെ രണ്ട് സംഗതികളുണ്ടാവാം കിബറിന്റെ ലക്ഷണമായിട്ട്. അതിന് അവർ പ്രവേശിക്കുന്ന ഒരു മണ്ഡലം തറവാടിത്തമാണ്. തറവാടിത്തത്തിന്റെ പേരിലുള്ള കിബറാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പലരും, പല കുടുംബങ്ങളും ശിഥിലമാകുന്നത്, ചില കല്യാണങ്ങൾ കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുന്നത് പലപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിലാവൂല, അവരുടെ തറവാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ വരും, അത് ന്യായീകരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. നിസ്സാരമായി പിണക്കങ്ങൾ പോലും നമുക്ക് ചേർത്ത് വെക്കാവുന്നത് തറവാടിത്തം ഒരു കിബറായിട്ട് കടന്നു വരുമ്പോൾ എന്താണ്, കുടുംബബന്ധങ്ങൾ ശിഥിലമായി പോകും, പരസ്പരം തറവാടിത്തം പറഞ്ഞ് പിരിയുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിക്ക് തറവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ തന്റെ യഥാർത്ഥ തറവാട് എവിടെയെന്ന് ആലോചിച്ചാൽ മതി, കണ്ടാൽ അറപ്പ് തോന്നുന്നൊരു ദ്രാവകമാണ്. വബദ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിമ്മാഇൻ മഹീൻ, മഹീൻ എന്ന് പറഞ്ഞാൽ അറപ്പ് തോന്നുന്ന, നിസ്സാരമായ, കണ്ടാൽ അറപ്പ് തോന്നുന്ന നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവന്റെ പരമ്പര, സന്താന പരമ്പര ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ മഹിമ ആരും പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമല്ല, മനസ്സിലായില്ലേ എന്ന് സൂറത്തു സജ്ദയിലെ 7-8 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് സൌന്ദര്യമാണ്. യൗവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആകർഷകമായ രൂപഭാവങ്ങൾ നൽകിയാൽ അതിന്റെ പേരിൽ മറ്റാരും ശരിയല്ലാന്ന് തോന്നുക, വേറെ ഉള്ളവരെ അവഗണിക്കുക, ഒരൽപ്പം സൌന്ദര്യം കുറഞ്ഞവരോട് പുച്ഛത്തിൽ ഉള്ള സമീപനം സ്വീകരിക്കുക, ഇതാണ് മറ്റൊരു മേഖല. പക്ഷെ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും, ഒരു ജരാനര വന്നു തുടങ്ങിയാൽ സൌന്ദര്യത്തിൻ്റെത് കഴിഞ്ഞു, ഒരു പല്ല് കൊഴിഞ്ഞുപോയാൽ അതേപോലെ തന്നെ അവന്റെ തൊലി ചുളിയാൻ തുടങ്ങിയാൽ വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കെന്തായി, അല്ലെങ്കിൽ ഒരു തീപിടുത്തം, ഒരു രോഗം, ഒരു പരിക്ക്, അല്ലെ? അങ്ങനത്തെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ കിബർ അവിടെ കിടക്കും, മണ്ണ് കിടക്കും, അതാണ്. പക്ഷേ ജനങ്ങൾ എന്നിട്ടും എന്താണ്, അള്ളാഹു സൗന്ദര്യം കൊടുത്താൽ അതിന്റെ പേരിൽ കിബർ കാണിക്കാറുണ്ട്. മറ്റൊന്ന് സ്വത്തിന്റെ പേരിൽ കാറുവനൊക്കെ കാണിച്ച കിബർ എന്താ, ലാ തഫ്രഹ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ അഹങ്കരിക്കരുത്. തഫ്രഹ് എന്നാണ് അവിടെ അഹങ്കരിക്കരുത്, നീ അഹങ്കാരത്തിന്റെ ആഹ്ലാദം കാണിക്കരുത്. കാരണം അഹങ്കാരികളെ, അമിതാഹ്ലാദം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. കാറൂനുമാരുടെ അഹന്ത അവർക്ക് സ്വത്തുണ്ടായതിന്റെ പേരിലാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ശരീരബലം, അതുകൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. എല്ലാവരും ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഭയപ്പെടും തോന്നിയാൽ, വലിയ ശരീരമുള്ള നല്ല ആയോധന കലകളൊക്കെ അറിയുന്ന ആളുകൾ ദുർബലന്മാരായ ആളുകളോട് അതിന്റെ പേരിൽ എന്ത് കാണിക്കാറുണ്ട്, തക്കപ്പുറ കാണിക്കാറുണ്ട്. ഏഴാമതായി ഷെയ്ഖ് പറയുന്നത്, കുടുംബ ബന്ധങ്ങളുടെയും അനുയായി ബലത്തിന്റെയും പേരിൽ എത്ര വലിയ ഒരുപാട് അങ്ങനെയുള്ള തറവാട് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ മുഴുവൻ ഞങ്ങളുടെ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടിൽ മറ്റുള്ളവരെക്കാൾ എന്ത് ചെയ്യാം, അഹങ്കരിക്കുക. എന്നിട്ട് അഹങ്കാരത്തിന്റെ പേരിൽ പലതരത്തിലുള്ള പേക്കൂത്തുകളും തോന്നി അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തക്കബ്ബുറുബിൽ അത്ബാഇ, അനുയായികളുടെ ഫലം. ചില പാർട്ടിക്കാർ, ഞങ്ങൾക്ക് ഇത്ര അണികളുണ്ട്, ഞങ്ങളുടെ സമ്മേളനത്തിന് ഏറ്റവും കൂടുതൽ ആൾ വരല് എന്നിങ്ങനെ പറഞ്ഞ് പല നേതാക്കന്മാരും അനുയായികളുടെ പേരിൽ എന്ത് ചെയ്യാറുണ്ട്, തക്കബ്ബുറ് കാണിക്കാറുണ്ട്. ആ തക്കബ്ബുറ് കൊണ്ട് മാത്രമാണ് പലപ്പോഴും അവരിൽ സംഭവിക്കുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ശ്രദ്ധിക്കാത്തത്. കിബറുകൊണ്ട് എന്താണ്, അനുയായികളുടെ പിൻബലത്തിന്റെ അഹങ്കാരത്തിൽ ഹക്കിന് അവഗണിക്കുന്ന എത്രയോ അവസ്ഥകൾ നമ്മൾ പ്രസ്ഥാനങ്ങൾക്കിടയിൽ, പാർട്ടികൾക്കിടയിൽ പലപ്പോഴും കാണാറുണ്ട്, നേതൃത്വങ്ങൾക്കിടയിൽ കാണാറുണ്ട്. ഇങ്ങനെ ഏഴ് മേഖലയിലാണ് കിബർ. കിബർ വരുന്നത് മൂന്ന് തരത്തിലാണ്. അൽ കിബറു സലാസത്തു അൻവാഇ, മൂന്ന് ഇനങ്ങളാണ്. ഒന്ന് അൽ കിബറു അലല്ലാഹി തആല, അള്ളാഹുവോടുള്ള കിബർ, അള്ളാഹുവിനോട് തന്നെ മത്സരിക്കുക, അതാണ് കിബറുകൾ വെച്ച് ഏറ്റവും മോശമായ കിബർ. അർഹതയില്ലാത്തവരെ ആരാധിക്കലൊക്കെ അള്ളാഹുവിനുള്ള കിബറാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് ഖുർആൻ കിബർ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി അല്ലെ സയദുഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പൊ ഇബാദത്തിൽ കിബർ കാണിക്കുന്നവർ നരകത്തിൽ നേരായി പ്രവേശിക്കേണ്ടി വരും. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കൽ അള്ളാഹുവിനോട് ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന കിബറാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ, അള്ളാഹുവാണ് മുത്തക്കബിർ എന്നറിയുന്ന ഒരാൾ അള്ളാഹുവിനോട് ഒരിക്കലും ഉണ്ടാവില്ല, കിബർ കാണിക്കില്ല. അതാണ് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ കിബർ കാണിക്കുന്നവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. കിബറിന്റെ ഒരു മേഖല അതാണ്. രണ്ടാമത്തത് അൽ കിബറു അല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോടുള്ള കിബർ. റസൂലിന്റെ ഒരു കൽപ്പന സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ ശീലിച്ചതിനെതിരാണ്, ഇപ്പൊ വെച്ചിട്ട് ആ കൽപ്പന ഞാൻ പാലിക്കാൻ തയ്യാറില്ല. അപ്പൊ നിര്യാണിക്ക് താഴെ തുണിയെടുക്കുന്നോ താടി വളർത്തുന്നതോ വിഷയം ചെറുതോ വലുതോ എന്തുമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഒരു കാര്യം നമ്മുടെ ദുനിയവിയായ ദുരഭിമാനത്തോട് യോജിക്കാത്തതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞാൽ അതാണ് എന്ത്, റസൂലിനോടുള്ള കിബർ. മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതിരുന്നത്, ജൂതന്മാർ മുഹമ്മദ് നബി സാസം അംഗീകരിക്കാതിരുന്നത് മുഹമ്മദ് നബി റസൂലാണ് എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടൊന്നല്ല, ഖിബറിന്റെ ഒരു ഭാഗം കൂടി അതിലുണ്ട്. ഒന്ന്, ഇസ്രായേലികളെ റസൂലാകാൻ പറ്റുള്ളൂ എന്ന് ആദ്യം തീരുമാനിച്ചു വച്ചിരിക്കുകയാണ് ജൂത ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് ഇസ്മായിലിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തറവാടത്തിന്റെ പേരിൽ അവർ ഖിബർ കാണിച്ചു, ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് നബി വന്നില്ല എന്നുള്ളതുകൊണ്ട് മുഹമ്മദ് നബി ഇസ്രായേലിനെ തള്ളി പറഞ്ഞു. മക്കത്തുള്ള മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത തെളിവ് മനസ്സിലാകാഞ്ഞിട്ടാണോ, നല്ല ബുദ്ധിയുള്ള ആളുകളാണ് അവർ. അവര് പാടുന്ന പാട്ടുകളും അവരുടെ സംഭാഷണങ്ങളും കേട്ടാൽ നല്ല ഉയർന്ന കാഴ്ചപ്പാടും, ലോകത്ത് തന്നെ ഇന്നും കിടപിടിക്കാൻ കഴിയാത്ത ഉന്നത സാഹിത്യങ്ങളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായി നേരിട്ട് നിന്ന മുശ്രിക്കുകൾ. എന്നിട്ടും ആ മുശ്രിക്കുകൾക്ക് എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായില്ല, അവരെ വിവരക്കേടുകൊണ്ട് തിരിച്ചറിയിട്ടല്ല. പിന്നെ ഖുർആൻ സൂറത്ത് സുഖ്റുഫ് 31-ാമത്തെ ആയത്തിൽ പറയാണ്, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, എന്തുകൊണ്ട് ഈ രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള മഹാനായ ഒരു മനുഷ്യൻ ഈ ഖുർആൻ ഇറങ്ങിയില്ല. അപ്പൊ മുഹമ്മദ് നബിക്ക് മഹത്വം പോരാ, അനാഥനായിട്ട് വളർന്നൊരു കുട്ടിയാണ്. ഇവിടെ വലിയ വലിയ തറവാടികളായിട്ടുള്ള, അതിനേക്കാളും വലിയ ആളുകൾ, ബുദ്ധിജീവികൾ, വലിയ പിൻബലമുള്ള അനുയായികളുടെ പിൻബലമുള്ളവർ, എമ്പാടും സ്വത്തുള്ളവർ അല്ലെ, വലീദ് ബിൻ മുഗൈറയെ പോലെ, അബൂ സുഫിയാനെ പോലെ, ഇങ്ങനെയുള്ള എത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ ദുർബലനായ ഒരു വ്യക്തിക്കാണല്ലോ കിട്ടിയത് അല്ലെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കിബർ തന്നെയാണ് മുശ്രിക്കുകൾ അദ്ദേഹത്തെ തള്ളാനുള്ള കാരണം. വഇദാ റഔക ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവ ഹാദല്ലദീ ബഅസല്ലാഹു റസൂല. കണ്ടോ, അവരെ കിബറിന്റെ ഒരു ലക്ഷണമാണ്. സൂറത്തുൽ ഫുർഖാൻ 41-ാമത്തെ ആയത്ത്, അവർ മുഹമ്മദ് നബിയെ കാണുമ്പോൾ പുച്ഛത്തോടുകൂടിയാണ്, പരിഹാസത്തോടുകൂടിയല്ലാതെ നിന്നെ സ്വീകരിക്കില്ല. കാണുമ്പോഴൊക്കെ, മുഹമ്മദ് നബിയെ കാണുമ്പോഴൊക്കെ അവർ പറയും, ഈ മനുഷ്യനാണോ റസൂലാക്കിയത്? അഹാബല്ലദീ ബഅസല്ലാഹു റസൂല, ഈ മനുഷ്യനാണോ റസൂലാക്കിയത്? ഇത് മുശ്രിക്കിന്റെ കിബറിന്റെ അടയാളമാണ് എന്നാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ 41-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഓമനിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കുടുംബക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി അവരുടെ ആ തന്നോടുള്ള ചെറുപ്പകാലത്തെ നല്ല പെരുമാറ്റം കണ്ടിട്ടാണ് ഒരു നിർണായക ഘട്ടത്തിൽ തായിഫിലേക്ക് ഓടിപ്പോയത്. പക്ഷേ അവരുടെ കിബർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സമായി അല്ലേ. ഓരോരുത്തർ ഓരോരുത്തർ അവിടെ പറയുന്നതും എന്താണ്, സഖീഫിൽ നിന്നുള്ള ഗോത്രങ്ങൾ സംസാരിക്കുന്നത് ചരിത്രങ്ങളിൽ വായിക്കുമ്പോൾ കാണാം. ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യം, അമാ വജദല്ലാഹു അഹദൻ യുർസിലുഹു ഐറക്, തായിഫിലേക്ക് രക്ഷ ചോദിച്ച് അഭയം തരണമെന്ന് ചോദിച്ച് നബി സാഹിബ് ജില്ലയാണ്, മുശരിക്കുകളുടെ ആട്ടും തുപ്പും സഹിക്കാതെ. അപ്പൊ അവർ ചോദിക്കാം, അവർ പറഞ്ഞ ശരിയല്ലേ, നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ റസൂലാക്കം കിട്ടിയില്ലേ? അവർ ചോദിച്ച ചോദ്യമാണ്. തായിഫുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യമാണ്, അള്ളാഹുവിന് നിന്നെ അല്ലാതെ മറ്റാരെയും റസൂലാക്കാൻ കിട്ടിയില്ലേ? ചെറുപ്പത്തിലെ വാപ്പയമ്മയില്ലാതെ ഇങ്ങനെ വന്ന നിനക്കാണോ റസൂലാകാനുള്ള അവസരം തന്നെന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ച്. അവരുടെ കിബറിന്റെ അടയാളങ്ങളാണ് അത് എന്ന് കാണാൻ സാധിക്കും. റസൂലിനോടുള്ള കിബറിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ നേരത്തെ വായിച്ചു. മറ്റൊരു സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അരികിൽ വെച്ച് ഒരു അറാബി, അദ്ദേഹം ഇടത് കൈകൊണ്ട്, ഒരു മനുഷ്യൻ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, നീ വലത് കൈകൊണ്ട് കഴിക്കണം. ഖാല, അയാൾ പറഞ്ഞു, ലാ അസ്തതിയു, എനിക്ക് സാധിക്കില്ല, ഞാൻ ഇടത്തേക്കൊണ്ട് തന്നെ കഴിക്കുള്ളൂ. ഇത് മുഹമ്മദ് നബിയുടെ കിബറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നേരിട്ട് കാണിച്ച കിബറാണ്. ഖാല, അപ്പൊ നബി സമനു, ലസ്തതാഴ്ത്ത, നിനക്ക് കഴിയാതെ പോകട്ടെ. മാ മനാഹു ഇല്ലൽ കിബർ, കിബറല്ലാതെ അയാൾ തടഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാനും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും അയാൾക്കുള്ള തടസ്സമെന്തായിരുന്നു? കിബറായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, അത്തക്കബുറു അലൽ ഇബാദ്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് മറ്റു ഇതര സൃഷ്ടികളോട്, സഹജീവികളോടുള്ള കിബർ അല്ലേ. അള്ളാഹു സുബ്ഹാന യഖൂലുള്ള, അല്ലാഹു പറയാണ്, ഖുദ്സിയാദീസ് നബി സല്ലം പറയാണ്, അള്ളാഹു പറയുന്നു, അൽ അളമത്തു ഇസാരി വൽ കിബരിയാഉ റിദായി, മഹത്വം എന്റെ വസ്ത്രമാണ്, അഹന്ത എന്റെ തട്ടമാണ്. ഫമൻ ആസാനി വാഹിദ മിൻഹും, ആ രണ്ടിലേതെങ്കിലും ഒന്നിൽ എന്നോട് ആരെങ്കിലും മത്സരിച്ചാൽ, അദബ്തുഹു, അവനെ ഞാൻ ശിക്ഷിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാന വതാല പറഞ്ഞത്. റുബൂബിയത്തിന്റെ രണ്ട് സിഫത്തുകളാണ് അളമത്തും കിബരിയാവും. അത് റബ്ബിന് മാത്രമുള്ള വിശേഷങ്ങളാണ്. ആ അളമത്തിന്റെയും കിബരിയായിന്റെയും അടയാളങ്ങൾ എനിക്കുണ്ട് എന്ന നിലക്കൊരാൾ പെരുമാറിയാൽ അവനെ ഞാൻ ശിക്ഷിച്ചു കളയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കിബറിന്റെ രൂപം. കിബറിന്റെ തുടക്കം ഇബ്ലീസിൽ നിന്നാണ് എന്ന് പറയേണ്ടതില്ല. അറിയപ്പെട്ട കിബർ എന്താണ്? ഇബ്ലീസിന്റെ കിബറാണ്. ഇബ്ലീസിന്റെ കിബർ ഏത് രൂപത്തിലാണ്? ഇബ്ലീസ് ആദം, മാ മനാക്ക അല്ലാ തസ്തുദ ഇത് അമർത്തുക്, ഞാൻ കൽപ്പിച്ചപ്പോൾ ആദമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് തടസ്സമായ സംഗതി എന്താണ്? മാ മനാക്ക്, നിന്നെ തടഞ്ഞ എന്താണ്? അല്ലാ തസ്തുദ്, സുജൂദ് ചെയ്യാതിരിക്കാൻ, ഇത് അമർത്തുക്ക്, ഞാൻ കൽപ്പിച്ചപ്പോൾ. ഇബ്ലീസിനോട് അള്ളാഹുവിന്റെ ചോദ്യം, അതിന് ഇബ്ലീസ് പറയുന്ന മറുപടിയാണ് കിബറിന്റെ വാക്ക്. ഖാല അന ഖൈറു മിൻ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ കൊള്ളാവുന്നവനാണ്, എന്നെ അഗ്നിനാളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇതാണ് കിബറിന്റെ ഏറ്റവും പ്രകടമായ ആദ്യത്തെ രൂപം. കണ്ടോ, ഇബ്ലീസ് ഉപയോഗിച്ച വാക്കെന്താ? അന ഖൈറു മിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അങ്ങനെ ഓരോന്നും ഞാൻ അതിനെ അവനേക്കാൾ ഉത്തമനാണെന്നൊരാൾ ചിന്തിക്കുക, അതാണ് കിബർ. അതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന ഒരു സംഗതി മറ്റേയാൾ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമാണ്, അതിനേക്കാൾ നല്ലത് എന്റെ നിലപാടാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിനേക്കാൾ ഞാനിപ്പോൾ സ്വീകരിച്ച നിലപാടാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത്, അതിനേക്കാൾ നല്ലത് ഇതാണ്, ഇസ്ലാമിനേക്കാൾ നല്ലത് എന്റെ ഇച്ഛകളാണ് എന്നൊരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്താണ് പറയാ? കിബർ എന്ന് പറയാം. മനസ്സിലായില്ലേ? വസ്ത്രം അഹങ്കാരത്തോടെ വലിച്ചിഴക്കുന്നവനേക്ക് നോക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ അര ഇഞ്ചിലാണോ ദീനുൽ ഇസ്ലാം എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ഒരു നിര്യാണിന്റെ ഇച്ചിരി ഇങ്ങോട്ട് താഴോട്ട് പോയി ആ ഒരു അര ഇഞ്ച് വസ്ത്രം താഴുമ്പോഴേക്കും പിന്നെ ദീനു പൊളിഞ്ഞു പോകുക എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ബിരിയാണിക്ക് മീതെ ഉടുക്കണം എന്നുള്ള ആ കൽപ്പന, ഇസ്ലാമിന്റെ കൽപ്പന പാലിക്കാതിരിക്കലാണ് കിബർ. ഫഇന്നഹ മഖീലാണ്. ചില ആളുകൾ പറയാം അഹങ്കാരനെങ്കിൽ വസ്ത്രം നിലത്തേക്കാം. വസ്ത്രം വലിച്ചേക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നമ്മൾ ലംഘിക്കല്ലേ, ആ കൽപ്പനയുടെ ലംഘനമാണെന്ത് കിബർ. ആ കൽപ്പനയുടെ ലംഘനമാണ് കിബർ. ചില പെണ്ണുങ്ങളൊക്കെ ഇവിടുന്ന് കണങ്കൈന്റെ മുകളിൽ ഇങ്ങനെ തുണി ചിലപ്പോൾ മുട്ടുവരെ കെത്തും കുപ്പായ കെട്ടിട്ട്. പക്ഷേ അങ്ങനെ മനസ്സിലായല്ലേ. അപ്പൊ അവർ ചോദിക്കും, ഇവിടുന്ന് ഈ കുറഞ്ഞ സ്ഥലത്താണോ ദീനുൽ ഇസ്ലാം ഉള്ളതെന്നൊക്കെ നമ്മൾ കളിയാക്കി ചോദിക്കും. യഥാർത്ഥത്തിൽ അത് കിബറാണ്. ഏത് വസ്ത്രത്തിന്റെ സൗന്ദര്യം അന്യപുരുഷന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ് അതിനോട് ഭക്തി പുലർത്തി തഖ്വയോടെ ജീവിക്കുന്നതിനു പകരം ഇബ്ലീസ് കൊണ്ടുവരുന്ന ഭൌതികമായ ന്യായങ്ങൾ അള്ളിപ്പിടിച്ച് കൽപ്പനകളെ കുറച്ചെങ്കിലും പാലിക്കാതിരിക്കാം. പാലിക്കും ചെയ്യും, എന്നാൽ മനസ്സിൽ പാലിക്കാനുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് കുറച്ചെങ്കിലും പാലിക്കാതിരിക്കാം. ഒരല്പമെങ്കിലും വ്യക്തമായ ഒരു ഹുക്മിനെ ചിലപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാർ തള്ളിക്കളയും. മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പല വിഷയത്തിൽ ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി സൂക്ഷിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇയ്യാക വൽ കിബ്ര ഫഇന്നൽ കിബ്ര യംനഉ മിനൽ ഇൻഖിയാദി ഇലാ അവാമിരി ശറ. കിബ്ര നിങ്ങൾ സൂക്ഷിക്കണം. കിബ്ര എന്ന് പറഞ്ഞാൽ അത് ശറഇന്റെ അംറുകൾക്ക് വിധേയമാകാനുള്ള തടസ്സമാണ് കിബ്ർ. ശറഇന്റെ അംറുണ്ടല്ലോ, യംനഉ മിനൽ ഇൻഖിയാദ് കീഴ്പ്പെടാൻ തടസ്സമാകുന്നു. എന്തിന്? ഇലാ അവാമിരി ശറ ശരീഅത്തിന്റെ കൽപ്പനകൾ. അപ്പൊ ദീനുൽ ഇസ്ലാം കൽപ്പിച്ച കാര്യം കൽപ്പന ചെറുതോ വലുതോ എന്നുള്ള വിഷയമല്ല. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്തു ചെയ്യാവൂ എന്നിടത്ത് തുടങ്ങി പുരുഷന്മാർ നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കാൻ പാടില്ല എന്നതുവരെയുള്ള എല്ലാ കൽപ്പനകളും, ഒരു ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത്തേക്കാരാണ് ആദ്യം വെക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കൽപ്പന വരെ ഒന്നും നിസ്സാരമായിട്ട് കാണണ്ട. ഈ കൽപ്പനകൾ അറിഞ്ഞിട്ടും അതിനെ കേവലപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുക, അത് അത്രമാത്രമൊന്നും പരിഗണിക്കേണ്ടതല്ല. വെള്ളം കുടിക്കുമ്പോൾ ഇടത്തേക്കാണ് കുടിക്കുക, അറിയാൻ വലത്തേക്കാണ് കുടിക്കേണ്ടത്. എന്നാലും ഇടത്തേക്കാണ് എടുത്താൽ അഹങ്കാരം കൊണ്ട് വലത്തെ കൈയിലേക്ക് മാറ്റില്ല, കുറഞ്ഞ ദൂരേ ഉള്ളൂ ഇടത്തേ കൈന്ന് വലത്തെ കൈയിലേക്ക്. എന്നാലും ചില ആൾക്കാർ എടുത്തുപോയത് ഇടത്തെ കൈ ആയതുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ പോലും എന്ത് ചെയ്യില്ല, ഈ കൈയിലേക്ക് വെക്കൂല. ശൈത്താൻ വന്നിട്ട് അലസത കൊടുക്കും. അത്ര വരെ മടിയന്മാരുടെ ഇടത്തെ കൈന്ന് വലത്തെ കൈയിൽ ഗ്ലാസ് മാറ്റി പിടിക്കാൻ മടിയുള്ള ആൾക്കാർ, അവനറിയാം ഞാൻ ഇടത്തേക്കൊന്ന് പിടിക്കാൻ പാടില്ല. ഇതാണ് കിബർ. ശരീഅത്തിൽ വ്യക്തമായൊരു നിയമത്തെ അനുസരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തടസ്സമെന്തോ അതിന്റെ പേരാണെന്ത്? കിബർ. അതാണ് ഈ അക്കവൽ കിബ്ര. നീ കിബറിനെ സൂക്ഷിക്കണം. ഫൈനൽ കിബ്ര യംനഉ മിനൽ ഇൻഖിയാദ് ഇലാവാമിരി ശറ. ശറഇന്റെ കൽപ്പനകൾ പാലിക്കാനുള്ള, അതിന് വിധേയമാകാനുള്ള തടസ്സമാണ്, നിന്നെ തടയുന്ന കാര്യമാണ് കിബർ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. കിബറിന് വലിയ ദുരന്ത ഫലങ്ങൾ അതിന്റെ അനന്തരമായിട്ട് വരാനുണ്ട്. വലിയ വലിയ ഗൌരവമേറിയ അതിന് നമുക്ക് ആ എല്ലാം ഉൾക്കൊള്ളുന്ന രണ്ട് ചെറിയ, ഞാൻ ആദ്യം കേൾപ്പിച്ച രണ്ട് ചെറിയ വാചകം മതി. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതു നാസ്. കിബറിന്റെ ഏറ്റവും വലിയ രണ്ട് ദുരന്തയില് വന്നു. ഒന്ന്, സത്യത്തെ നമ്മൾ എന്ത് ചെയ്യും, തള്ളിക്കളയും. രണ്ടാമത്തത്, ജനങ്ങളോടൊക്കെ നമുക്ക് പുച്ഛമായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ രണ്ടും ഗുണം ചെയ്യില്ല. സത്യത്തെ തള്ളിയാൽ നേരെ നരകത്തിലേക്ക് പോകേണ്ടിവരും. ജനങ്ങളെ തള്ളിക്കളഞ്ഞാൽ അവരുടെ മുന്നിൽ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്ത ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുള്ള. കിബറന്മാർ വിചാരിക്കുന്ന ഞാൻ വലിയ ആളാവുന്ന, സത്യത്തിൽ കിബറന്മാരാ ലോകത്ത് ഏറ്റവും ചെറിയ ആൾക്കാർ അല്ലേ. കിബർ കാണിക്കുന്ന ആൾക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും, അവരോട് ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടാവില്ല. കിബറന്മാരായാൽ അവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും പുറത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ കാണിച്ചെങ്കിലും, വിനയം കാണിക്കും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യെങ്കിലും അൽബുകൊണ്ട് അവൻ വെറുക്കും. മനസ്സിലായില്ലേ? വെറുപ്പ് മാത്രമേ കിട്ടൂ. അപ്പൊ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സ്വർഗത്തിലേക്കുള്ള വഴി അഥവാ സത്യത്തെ അവൻ തള്ളും, തമസ്കരിക്കും. രണ്ട്, ജനങ്ങളോട് പുച്ഛം കാണിക്കും. ഖുർആൻ പറയാണ് സൂറത്തുൽ ബഖറ 206-ാമത്തെ ആയത്ത്, വഇദാ ഖീല ലഹുത്തഖില്ലാ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക തഖ്‌വ പാലിക്കുക എന്ന് പറയപ്പെട്ടാൽ, അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്, ദുരഭിമാനം അവനെ പിടികൂടും. ഫാസ്ബുഹു ജഹന്നം, അവന് നരകം മതിയാകും. അപ്പൊ ദുരഭിമാനം പിടികൂടിയാൽ ഈ അൽ ഇസ്സത്തു ബിൽ ഇസ്മ എന്ന കിബറാണ്. അപ്പൊ നിങ്ങൾ തഖ്‌വ പാലിക്കുക എന്ന് പറയുമ്പോൾ അവൻ കിബറനാകും. ഞാനിപ്പോൾ ഉള്ള മാതിരി തന്നെ ഇനി അള്ളാഹിനെ സൂക്ഷിക്കാനൊന്നും കൂടുതൽ ഞാൻ തയ്യാറല്ല എന്നൊരു നിലപാട് വരുമ്പോൾ എന്താണ്? അപ്പൊ ഏറ്റവും വലിയ അപകടം, ഒന്ന്, ബത്റുൽ ഹഖ്, സത്യത്തെ തള്ളുക. രണ്ടാമത്തത്, ഗംതു നാസ്, ജനങ്ങളെ പുച്ഛിക്കുക. കിബറിന് വലിയ ദുരന്ത ഫലങ്ങൾ വേറെയും കാണും. കിബർ തിരിച്ചറിയുന്ന ചില അടയാളങ്ങളുണ്ട്. ശിബിറെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരോടും മിണ്ടാതെ തല ഇങ്ങനെ പൊക്കി പിന്നെ പ്രത്യേകമായി മുഖമൊക്കെ ഇങ്ങനെ കനത്ത് വെച്ച് തലക്കനം വെച്ച് നടക്കണമെന്നില്ല. ചിരിച്ച് ഇടപഴകി പെരുമാറുന്നവരടുത്ത് പോലും കിബിറുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് ചിരിച്ച് വളരെ വിനയത്തോടു കൂടി പെരുമാറുന്ന ആളാന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ എന്താണ് മനുഷ്യ ക്ലീൻ ഷേവായി നടക്കുന്ന വെച്ചാൽ ഒരിക്കലും ഒരു താടിരവും പോലും വളർത്താൻ തയ്യാറാവില്ല. പെരുമാറ്റം നല്ല ഹൃദ്യമായ പെരുമാറ്റമായിരിക്കും, അതിനെ കിബിർ. അപ്പൊ ആളുകളെ പെരുമാറ്റം നോക്കിയിട്ട് അവൻ മുത്തക്കബ്ബറാണ് മുത്തക്കബ്ബറാണെന്ന് വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ മര്യാദക്ക് കൂടുതൽ ചിരിക്കാത്തവനും കൂടുതൽ ശ്രദ്ധിക്കാത്തവനും അവൻ ദീനമര്യാദക്ക് പാലിക്കുന്ന ആളായിരിക്കും. സ്വഭാവപരമായിട്ട് അവന് ചില ഗുണങ്ങൾ വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. അവനെ നമുക്ക് മുത്തക്കബ്ബർ എന്ന് വിളിക്കാൻ പറ്റില്ല. കിബിർ എന്ന് പറഞ്ഞാൽ തലക്കനല്ല, മനസ്സിലായില്ലേ? തലക്കനം വേറെ തന്നെയാണ്. ആളുകളോട് അധികം മസിൽ പിടിച്ച് നടക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതല്ല കിബിർ. കിബിർ ഞാൻ പറഞ്ഞ എല്ലാ നിരക്കും വളരെ ഇഴുകിച്ചേർന്ന് പെരുമാറുന്ന ആളുകൾ പോലും നമ്മളൊരു ദീന് പറഞ്ഞു കൊടുക്കുന്ന നേരത്തെ അത് നിങ്ങളവിടെ വെച്ചാൽ മതി, എന്റെ കല്യാണത്തിന് ഞാൻ ആക്കെ ഉണ്ടാവും, അതൊന്നും ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സ്ത്രീധനവും വാങ്ങും, ഞാൻ മ്യൂസിക്കും ബുക്കും എല്ലാം ഉണ്ടാവും, മനസ്സിലായില്ലേ? ക്യാമറ ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും. പക്ഷെ പെരുമാറ്റം നല്ല പെരുമാറ്റമായിരിക്കും. അവന്റെ പെരുമാറ്റം കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല, അവനൊന്നും കിട്ടാനില്ല, കാരണം ദീനില്ല അവന്റെ അടുത്ത്. ഞാൻ പറയുന്ന മനസ്സിലായില്ലേ? അപ്പൊ ഒരാളുടെ പെരുമാറ്റം നോക്കിയിട്ടോ പിന്നെ അവന്റെ നിലപാടുകളിലെ ഹൃദയം നോക്കിയിട്ടോ ഊഷ്മളം നോക്കിയിട്ടോ നമുക്ക് കിബിറുണ്ടോ അല്ലേ നടക്കാൻ പറ്റില്ല. കിബിറുണ്ടോ അല്ലേ നടക്കല്, ദീനിന്റെ നിയമങ്ങളോട് ഒരാളുടെ നിലപാട് എന്താണ്, അതാണ് കിബിർ. അളക്കാനുള്ള മാനദണ്ഡം കിബിർ, അളക്കാനുള്ള മാനദണ്ഡം അതാണ്. ഇപ്പൊ ശൈഖ് ഇവിടെ ചില ഒരു പിന്നെ ചില രംഗങ്ങൾ അദ്ദേഹം 8-9 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. സാധാരണ കിബിർ കണ്ടുവരുന്ന ചില രംഗങ്ങളാണ്. ഒന്ന് അദ്ദേഹം പറയുന്ന ഒരു മുത്തക്കബ്ബിർ, അദ്ദേഹം ജനങ്ങൾ നടന്നു പോകുന്ന നടപ്പാതകളിലൂടെ നടക്കുമ്പോൾ ഒരിക്കലും എന്തു ചെയ്യില്ല, വിശാലത കാണിക്കില്ല. ഒരു കിബിറിന്റെ ഒരു അടയാളാണ്. തിരുന്ന് ഒതുങ്ങിക്കൊടുത്ത മറ്റേയാൾക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് പോവാം. തന്റെ വാഹനം ഒന്നുകൂടി ഒതുക്കിക്കൊടുത്താൽ അവിടുന്ന് വരുന്ന വാഹനത്തിന് തിരിച്ചു പോവാം. പക്ഷേ എന്റേത് വലിയ വാഹനമാണ്, വലിയ വില കൂടിയതാണ്, ഇത് പിന്നെ 20 ലക്ഷത്തിനാണ്, വരുന്നത് 2 ലക്ഷത്തിന്റെയാണ്, അപ്പൊ അതിനുവേണ്ടി എനിക്കും കൂടി സൈഡാക്കാനൊന്നും പറ്റൂല. ഒരു ഉദാഹരണം പറഞ്ഞാൽ റോഡുകളിലാണ് കിബിറിന്റെ അടയാളം കാണുക. ഒന്ന് മനസ്സിലായില്ലേ? യാത്രകളിൽ നടക്കുന്നവരാണെങ്കിലും ശരി, വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും ശരി, ഷെയ്ഖ് പറയുന്നത് അവിടെയാണ് സാധാരണ കിബിർ പ്രത്യക്ഷമാകുന്ന ഒരു മേഖല. ജനങ്ങളെ പുച്ഛിക്കുന്നു, മറ്റവനെ പുച്ഛിക്കുകയാണ്, അവന്റെ വണ്ടി ചെറുതാണ്, അല്ലെങ്കിൽ ആ വരുന്നവൻ ചെറുതാണ്, അവൻ എന്റെ അത്ര നിലവാരമല്ല, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ പാടില്ല, വിനയം ഉണ്ടാവില്ല. രണ്ടാമത്തത് താൻ ഇരിക്കണം, ബാക്കിയെല്ലാവരും നിൽക്കണം. ചില വലിയ ഇപ്പൊ സമ്പത്തോ അധികാരമോ ഒക്കെ വന്ന് ഞാൻ നേതാവായി കഴിഞ്ഞാൽ, അല്ലെ സമ്പന്നനായി കഴിഞ്ഞാൽ, ലക്ഷപ്രഭു ഓഡീഷണനായി കഴിഞ്ഞാൽ, പിന്നെ പണിക്കാർ ശമ്പളം പറ്റുന്നവർ ജോലിക്കാരൊക്കെ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം, അയാളിങ്ങനെ നല്ല കസരിച്ച് ആരിയിരിക്കണം, മറ്റാരി തൊട്ടടുത്ത് ആരിയിരിക്കുന്ന ചില ഇരിക്കാൻ ആരോട് അയാൾ പറയൂല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അയാൾ സ്വന്തത്തിന്റെ പേരിൽ പദവിയുടെ പേരിൽ കിബിർ കാണിക്കുന്ന ആളുകൾ അയാളെ കാണാൻ ഒരാൾ വന്നാൽ മര്യാദയ്ക്ക് മുഖത്തേക്ക് നോക്കൂല, കസേലൊന്നും ഇരിക്കാൻ പറയില്ല, മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഉള്ളത് അങ്ങനെയാണ്, അധികാരികൾ കാണിക്കുന്ന കിബിർ, മനസ്സിലായില്ലേ? ചുറ്റുപാടുമുള്ളവർ ഇരിക്കണമെന്നും നിൽക്കണമെന്നും ഓച്ചാനിച്ച് നിൽക്കണമെന്നും താൻ മാത്രം ഇരിക്കുന്നവനായിരിക്കണമെന്നും കരുതുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു അസർ ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, റഉസു തവാളുഇ അൻ തർലാ ബിദൂനി മിനൽ മജ്ലിസ്, ഇരിപ്പിടത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളലാണ്, നീ പരിഗണിക്കലാണ് വിനയത്തിന്റെ ശിഖരം. ഏറ്റവും നല്ല വിനയം കിബിറില്ലാതിരിക്കുന്നതിന് അടയാളം നിന്റെ കൂടെയുള്ള മറ്റുള്ളവരൊക്കെ പരിഗണിക്കണം, മനസ്സിലായില്ലേ? നിന്റെ സദസ്സിൽ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളതാണ് വിനയത്തിന്റെ അടയാളമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് കവിള് കോട്ടലാണ്, മുഖം തിരിച്ചുകളെ, നീ ജനങ്ങളോട് കവിള് കോട്ടരുത്. അപ്പൊ മറ്റുള്ളവരോട് മുഖം കാണുമ്പോഴേക്കാണ് അങ്ങോട്ട് ചെറിയ കോട്ടുക അല്ലെങ്കിൽ കവിള് കോട്ടുക. ആ സമ്പ്രദായം കിബിറിന്റെ അടയാളമായിട്ടാണ് പറയുന്നത്. ഭൂമിയിൽ നീ ഹംഭാവിയായി നടക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ കിബിറിന്റെ മറ്റൊരടയാളമാണ് സംഭാഷണം നടത്തുമ്പോൾ കൂടെ സംഭാഷണം നടത്തുന്ന മുഴുവൻ ആളുകളെക്കാളും ഉച്ചത്തിൽ സംസാരിക്കും. ഉറക്കെ സംസാരിക്കാൻ എനിക്ക് അർഹതയുള്ളൂ, കാരണം ഞാനാണ് വലിയ ആള്, ഉറക്കമെല്ലാം സംസാരിച്ചോളണം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരേ താളത്തിലാണ് രണ്ടാൾ സംസാരിക്കേണ്ടത്. ഞാൻ ഉറക്കെ പറയാ, നീ എന്നോട് മെല്ലെ പറയാ, എന്നോട് ഒച്ചാനിച്ച് സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കും. ഇതാണ് അതിന്റെ മറ്റൊരു അടയാളമായി ശേഖ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു മേഖല, സംസാരം. ചില ആളുകൾ വർത്തമാനം പറയുമ്പോൾ അവന്റെ കിബിർ അവിടെ വെളിപ്പെടും, മനസ്സിലായില്ലേ? വലാത്തം ഷിഫിൽ അർലി മറഹ, ഭൂമിയിൽ നീ അഹംഭാവിയായി നടക്കരുത്. ഇന്നക്കലൻ തഹ്രിഖൽ അർദ വലൻ തബ്ലുഗൽ ജിബാല തൂല, ഭൂമി ചവിട്ടി പൊളിക്കാനും നിനക്ക് കഴിയില്ല, പർവ്വതങ്ങളുടെ മീത നീളത്തിൽ നടക്കാൻ നിനക്ക് കഴിയില്ല, ഉയരാൻ നിനക്ക് കഴിയില്ല. ഒരു കിബറനെ ഇതിനേക്കാൾ ശക്തമായി ആക്ഷേപിക്കാൻ ഇനി എന്താണുള്ളത്? സൂറത്തുൽ ഇസ്രായേലിലെ 37-ാമത്തെ ആയത്ത്, നീ ഇങ്ങനെ അഹങ്കാരത്തോട് നടന്നിട്ട് തലങ്ങനെ പൊക്കുമ്പോൾ ഞാൻ ആകാശത്തെക്കാളും വലുതാന്ന് വിചാരിക്കണ്ട, നീ എത്രയോ നിസ്സാരനാണ്, മനസ്സിലായില്ലേ? നിനക്ക് ഈ ഭൂമി പിളർക്കാനും കഴിയില്ല, നിനക്ക് പർവ്വതത്തെക്കാൾ ഉയരാനും കഴിയില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു രാത്രി സമയത്ത് അദ്ദേഹത്തിന്റെ അരികിൽ ഒരു അതിഥി വന്നു. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ വിളക്ക് അണച്ചു. അപ്പൊ ആ വിളക്ക് അദ്ദേഹം തന്നെ കെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ കെടാറായിട്ടുണ്ട്. അപ്പം അതിഥി എണീറ്റിട്ട് ആ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം അതിഥി അവിടെ ഇരുത്തിയിട്ട് അതിഥി പറയാണ്, അദ്ദേഹത്തെ തടഞ്ഞു, ഉമർബിൻ അബ്ദുൽ അസീദ് കെടാൻ പോയ വിളക്ക് കത്തിക്കാൻ പോവാണ്, അദ്ദേഹം തന്നെ എഴുന്നേറ്റ് കത്തിക്കാൻ പോവാണ്. അദ്ദേഹം ആരാണ്? രാജ്യത്തെ ഭരണാധികാരിയാണ് ഉമർബിൻ അബ്ദുൽ അസീസ്. അപ്പൊ ആ അതിഥി ചോദിക്കുകയാണ്, അഫ ഉനബ്ബിഹുൽ ഗുലാം, ഞാൻ നിങ്ങളെ വേലക്കാരനെ വിളിക്കട്ടെ, ജോലിക്കാരനെ വിളിക്കട്ടെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഫഖാല ഹിയ ഔവലു നൗമത്തിൻ നാമഹ, അവൻ ഇപ്പോ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ എനിക്ക് ഖിദ്മത്ത് ഇർത്തന്റെ കൂടെ ഉണ്ട്, പാതിരാക്കാണ്, മനസ്സിലായില്ലേ? ഫഖാമ അഹദൽ ബത്ത്, മനസ്സിലായി? എന്നിട്ട് അദ്ദേഹം തന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ആ വിളക്കിൽ സൈത്തെടുത്ത് പാത്രമെടുത്ത് എണ്ണ നിറച്ച് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? നിറച്ചു. നോക്കണം, അദ്ദേഹത്തിന് അതുവരെ ഖിദ്മത്ത് ഇർത്താം. സാധാരണ ഒരു ശമ്പളക്കാരനായ ഒരു വേലക്കാരൻ ഒരു സെർവന്റ് വീട്ടിലുണ്ടായിരിക്കെ എന്താണ് നമ്മുടെ നാട്ടിലുള്ള സമീപനം എന്തായിരിക്കും? ഞാനത് പറയേണ്ടതില്ല. അതാണ് പറഞ്ഞത്, അദ്ദേഹം ഇത്രയും നേരം എനിക്ക് വേണ്ടി ഖിദ്മത്ത് എടുത്തിട്ട് ഇപ്പം വിശ്രമിച്ച ഉറക്കം പിടിച്ചിട്ടേ ഉള്ളൂ, നമുക്കുണ്ടോ വിളിച്ചുണർത്താൻ വല്ലവണ്ണി? ഞാൻ ശമ്പളം കൊടുക്കുന്ന ആളെ അവിടെ എണീക്കണം, മനസ്സിലായില്ലേ? പിടിച്ചെഴുന്നേൽപ്പിക്കും. അത് കിബറിന്റെ അടയാളമാണ് എന്ന് ഷേഖ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി മറ്റൊന്ന്, വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സഹായം, സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വിഭവം വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഒരു ഭാരമില്ലാത്ത നിസ്സാരമായ കാര്യമാണെങ്കിലും, ചില വാപ്പാരെങ്ങനെയാണ്, കിബറന്മാരായ വാപ്പാർ ഒരു തീപ്പെട്ടി പോലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കൂല, അത്യാവശ്യത്തിന്, മനസ്സിലായില്ലേ? ഒക്കെ മറ്റുള്ളവരെന്നെ ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം എന്റെ വീടിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും വേണ്ടി സ്വന്തം നിലയിൽ ഞാനും ഒരു പണിയെടുക്കണ്ടേ? ഒക്കെ മറ്റുള്ളവർ ചെയ്യട്ടെ, ഞാൻ എന്താ പൈസ തരുന്നില്ലേ, ഞാനെല്ലാം ചെലവാക്കുന്നില്ലേ? അങ്ങനെ കുടുംബത്തിലേക്ക് ഒരു ചെറിയൊരു മൊട്ടുസൂചി പോലും എത്തിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറാവുകയില്ല എന്നുള്ളത് വിനയത്തിന്റെ ഇല്ലായ്മയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അലി ബിൻ അബി ത്വാലിബ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്, ലായൻ ഖുസു റജുലുൽ കാമിൽ മിൻ കമാലിഹി മഹമില മിൻ ശൈദില അയാലി. ഇബ്നുൽ കാമിൽ അലി ബിൻ അബി ത്വാലിബ് എന്നാണ് പറയാണ്, ഒരാള് അയാളുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത വീട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് ചുമന്നുകൊണ്ടുപോയി ഒരു പിടിയുന്നൊരു സാധനമായി കൊണ്ടുപോയി കൊടുത്തു നേടിയിട്ട് നിങ്ങളെ വ്യക്തിത്വം ഒന്ന് ഇടിഞ്ഞു വീഴൂല. ആരാ പറയുന്നത്? അലി ബിൻ അബി ത്വാലിബ് പറയാണ്, വീട്ടിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ വീട്ടുകാർ മറ്റുള്ളവർ തന്നെ ചെയ്യണം, ഞാൻ കുടുംബനാഥനാണ്, ചെലവഴിക്കുന്നവനാണ്, അപ്പൊ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ പോലും കിബർ കാണിക്കുന്നവരുണ്ട്. അപ്പൊ അലിറലാൻ പറയാണ്, നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ചുമന്നുകൊണ്ടുപോയി എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കമാലിയത്തിനൊരു കുറവും പറ്റൂല, നിങ്ങളെ പൂർണ്ണതയ്ക്ക് ഒരു കുറവ് പറ്റുമോ? ഞാൻ വീട്ടിലേക്ക് മീമായി കൊണ്ടുവന്നാൽ ഞാൻ തന്നെ ആവുന്നതാണ് മോശമല്ലേ, ഞാൻ കുടുംബനാഥനായിട്ട്, അത് നിന്റെ കമാലിയത്തിന് ഒരു കുറവും വരുത്തൂല എന്നാണ് ആര് പറയുന്നത്? നിങ്ങൾ വലിയ നേതാവായിട്ട് വലിയ രാജാവായിട്ട് ഒക്കെ നിങ്ങൾ തന്നെയാണോ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് നേരത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. സാബിത്ത് ബിൻ മാലിക് അദ്ദേഹം പറയാണ്, താബിഈ പ്രമുഖരാണ്, റഅയ്തു അബാ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടു, അക്ബല മിന സൂഖ് യഹ്മിലു ഹസ്മത ഹതബിൻ വഹുവ യൗമഇദിൻ ഖലീഫത്തു ലിമർവാൻ. അദ്ദേഹം മർവാന്റെ ഗവർണറായിരിക്കെ, ഖലീഫ മർവാന്റെ ഗവർണറായി ജോലി ചെയ്യണം, ആര്? അബൂ ഹുറൈറ. ഗവർണർ പദവി ഉണ്ടായിരിക്കെ അദ്ദേഹം മാർക്കറ്റിൽ പോയിട്ട് വിറക് വാങ്ങിയിട്ട് ഭാര്യ കൊണ്ടേ കൊടുക്കും, ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു മാർക്കറ്റിൽ ചെന്ന്, ഒരു നാട്ടിലെ ഗവർണറായിരിക്കെ മാർക്കറ്റിൽ ചെന്ന് വിറക് വാങ്ങി അദ്ദേഹം സ്വയം വഹിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സാബിത്ത് ബിൻ മാലിക് പറഞ്ഞു, മനസ്സിലായില്ലേ? ഒരു വഴിയിൽ വെച്ച് അദ്ദേഹം പറയുകയും ചെയ്തു, ഔസീ തരീഖലിൽ അമീർ യബ്ന മാലിക്, ഈ സാബിത്ത് ബിൻ മാലിക്കിനെ വഴിയിൽ വെച്ച് കണ്ടവൻ പറയാ, ഞാൻ എന്റെ അമീറല്ലോ, ഒന്ന് വഴി മാറിക്കൂടെ, തമാശക്ക്. ആര്? അബൂഹുറൈറ പറയാണ്, ഞാൻ നിന്റെ അമീർ, ഇവിടുത്തെ ഗവർണറല്ലേ, നിനക്കൊന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി ഒന്ന് ഞാൻ നടന്നു പോട്ടെ, അമീറാണ് നടന്നു പോട്ടെ എന്ന്. വിറകും കൊണ്ട് നടന്നു പോകുമ്പം അദ്ദേഹം പറഞ്ഞു എന്ന് ആ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്? സാബിത്ത് ബിൻ മാലിക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബികൾ അങ്ങനെയാണ് പെരുമാറിയത്. വാപ്പാരുടെ ഉമ്മാരുടെ മുന്നിൽ പോലും ഗിബ്ര കാണിക്കുന്ന ആൾക്കാരുണ്ട്. വരുമാനം നമ്മളതായി തുടങ്ങിയാൽ ആദ്യമൊക്കെ വാപ്പാന്റെ വരുമാനത്തിലാണ് ജീവിച്ചെന്നുള്ള മറന്നു പോകും. കുറച്ച് കഴിഞ്ഞ് ഇവന് ഗൾഫിൽ പോയിട്ടോ ജോലി എടുത്തിട്ടോ ബിസിനസ് നടത്തിട്ടൊക്കെ പൈസ ഉണ്ടായിട്ട് അവൻ വാപ്പ ക്ഷണിതനായി കിടക്കുന്നു. ഇപ്പൊ ജോലിയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇവനെന്തെങ്കിലും കൊടുക്കുന്നതാണ് മരുന്നിനും അതേപോലെ തന്നെ വസ്ത്രത്തിനൊക്കെ ഉള്ളത്. അങ്ങനെ കാണുമ്പോൾ പിന്നെന്താണ്? അവൻ കസേരയിലിരിക്കും, വാപ്പ അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും മോശമായ സ്ഥലത്ത് വാപ്പ പോയിരിക്കേണ്ടി വരും. ആ ഭാഗം വേണ്ടി ഇവന് ഒഴിഞ്ഞുകൊടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാ സ്വഹാബികൾ എന്താ അറിയോ, ഒരു വിരി രാത്രി തട്ടി വിരിക്കാൻ നേരത്ത് ഭാര്യയോട് പറയും, വേണ്ട വാപ്പ അങ്ങ് നടന്നു പോകുമ്പോൾ വാപ്പ അങ്ങോട്ട് പോട്ടെ. എന്തിനാ? നീ വിരി വിരിക്കുമ്പോ ആ പൊടി അദ്ദേഹത്തിന്റെ മൂക്കിൽ കയറിയിട്ട് തുമ്മിയാലോ? ആര്? വാപ്പ. വാപ്പ അടുത്തോടെ നടന്നു പോകുന്ന നേരത്ത് ബെഡ് തട്ടി വിരിക്കേണ്ട എന്ന് സ്വഹാബികൾ ഭാര്യമാരോട് പറയാറുണ്ടായിരുന്നു. എന്താ പറയുന്നത്? അത്ര വരെ വാപ്പമാരുടെ മുന്നിൽ അവർ വിനയം കാണിച്ചു. മനസ്സിലായില്ലേ? ഇത് വാപ്പമാരോട് ഉച്ചത്തിൽ സംസാരിക്കും, കയർത്ത് സംസാരിക്കും. പ്രത്യേകിച്ച് പ്രായം ചെന്നവരാണെങ്കിൽ പറയണ്ട. അതുകൊണ്ടാണല്ലോ പ്രായം ചെന്ന വാപ്പാരോട് എങ്ങനെ പെരുമാറണമെന്ന കാര്യത്തിൽ കൃത്യമായ നിയമങ്ങൾ വന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അപ്പൊ കിബിർ കടന്നുവരുന്ന മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന കിബിറിന്റെ അടയാളമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. വാപ്പാര് കാണിക്കുന്ന കിബിറാണ് ആദ്യം പറഞ്ഞത്, ഒരു തീപ്പെട്ടി പോലും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. മനസ്സിലെ? മക്കൾ കാണിക്കുന്ന കിബിറാണ് ഷേഖ് പിന്നീട് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, കിബിറിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഈ തലയിലൊക്കെ കിട്ടുന്ന കെട്ട്, തലപ്പാവ്. അറബികളെ മുന്നിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ ഇക്കാലുണ്ടല്ലോ തട്ടം നിൽക്കാൻ വേണ്ടി, അതിന് പ്രത്യേക സ്റ്റൈലുകൾ കൊണ്ടുവരും ഫഹറിന് വേണ്ടി. ആ സ്റ്റൈൽ വേറെ ആര് കിട്ടേ? ഇത് ഞങ്ങളെ കുടുംബക്കാർ കിട്ടുന്ന സ്റ്റൈലാണ്. അത് കിട്ടിയാലും മറ്റവനെ കളിയാക്കുക, അടിച്ചു താഴ്ത്തുക, അത് പാടില്ല എന്ന് പറയാം. ഒരു സാധാരണക്കാരൻ കിട്ടിയ അവനെ അവഹേളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില തറവാടിത്തം പ്രകടിപ്പിക്കുന്ന ചില ആളുകളെ കാണാറുണ്ട്. അപ്പം വസ്ത്രധാരണത്തിന്റെ ചില ശൈലി പോലും അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശൈലിയാണ്, നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. ചിലർക്ക് അങ്ങനെ വസ്ത്രധാരണത്തിന്റെ ചില പ്രത്യേകമായ രൂപഭാവങ്ങളിൽ മറ്റുള്ളവരെക്കാൾ വേറിട്ട് നിന്നിട്ട് അതിലൂടെ കിബിറ് കാണിക്കാൻ വേണ്ടി മാത്രം വസ്ത്രധാരണത്തെ മാറ്റുന്ന ആളുകൾ. റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ അടുക്കാൻ വേണ്ടി വസ്ത്രം സ്വീകരിക്കാതെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടി വസ്ത്രം സ്വീകരിച്ചാൽ അത് കിബിറിന്റെ അടയാളമായിട്ടാണ് ഷേഖ് ഇവിടെ എണ്ണിയിരിക്കുന്നത്. അതാ പറഞ്ഞ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇക്കാൽ ഇങ്ങനെ ചെരിച്ചു വെക്കുന്നത് പോലും ഫഹറിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അവൻ ആ കെട്ടിലൂടെ പറയുന്ന എന്താ അറിയോ, എന്താണ് ഫൈരിഫൂനി എന്ന, ഞാനിതാ വന്നിരിക്കുന്ന, നിങ്ങൾ മനസ്സിലായിക്കോ ഞാൻ മറ്റേ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന എന്ന ലക്ഷണമുണ്ട്. വർത്താനത്ത് പറയണ്ട, അവന്റെ ആ കെട്ടിലൊരു വാക്കുണ്ട്. എന്താണ്? അവൻ ആ വസ്ത്രത്തിൽ ഒരു പ്രത്യേക ശൈലി കണ്ടല്ലേ, ഞാൻ എന്ന തറവാടിയാണ്, എന്റെ രൂപം കണ്ടാൽ മനസ്സിലാവില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ് ചില ആൾക്കാർ വസ്ത്രം ധരിക്കുക എന്ന് ഷേഖ് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. പിന്നെ പറയുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇസ്ബാലു സിയാബ്, ഫഹറോടുകൂടി തഫാഹറോടുകൂടി അഹങ്കാരത്തോടു കൂടിയിട്ട് വസ്ത്രം നിലത്തേക്ക് വലിച്ചേക്കുന്ന പുരുഷന്മാർ. കുലു വശ്രബു വൽബസു വതസദ്ദഖു, നിങ്ങൾ തിന്നണം കുടിക്കണം വസ്ത്രം ധരിക്കണം സദഖ നൽകണം. ഫി ഗൈരി സർഫിൻ വല മഖീല, ധൂർത്തില്ലാതെ അഹംഭാവമില്ലാതെ കിബറില്ലാതെ വസ്ത്രം ധരിക്കണം എന്നാണ് കൽപ്പന. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മൻ ജറ ഇസാറഹു ലാ യുരീദു ബിദാലിക ഇല്ല മഖീല فإن الله لا ينظر إليه يوم القيامة. صحيح مسلم. عبد الله بن عمر رضي الله عنه പറയാണ്, ഞാൻ എന്റെ ഈ രണ്ട് കാതുകൾ കൊണ്ട് കേട്ടതാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിഉദ്നൈഹാതൈൻ, ഞാൻ ഈ രണ്ട് കാതുകൾ കൊണ്ട് റസൂലുള്ളാഹി ഫയഖൂൽ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? ആരെങ്കിലും വസ്ത്രം വലിച്ചേച്ചു അഹന്തയല്ലാതെ മറ്റൊന്നും അവൻ ലക്ഷ്യം വെക്കുന്നില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ അവനിലേക്ക് നോക്കുകയില്ല എന്ന്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അബൂഹുറൈറ റളിയല്ലാഹുവിന്റെ നിവേദനമാണ്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ. ബൈനമാ റജുലു യംഷി ഖദ അജബതുഹു ജുമ്മതുഹു വബുർദാഹു, അവന്റെ അങ്കിയും അവന്റെ മേൽവസ്ത്രങ്ങളും അവനെ തന്നെ വിസ്മയിപ്പിക്കുന്നു. ഞാൻ ഏറ്റവും വില കൂടിയ ഏറ്റവും വലിയ ആളുകൾ ധരിക്കുന്ന വസ്ത്രവും മേലങ്കിയും ഞാൻ ധരിച്ചിരിക്കുന്നു എന്നുള്ളത് എന്ന വിസ്മയത്തോടുകൂടി ഒരുത്തൻ നടന്നുപോയാൽ, ഇത് ഒരു മനുഷ്യനങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഹുസിഫ ബിഹിൽ അർലൂന, ഞാനാണ് ഏറ്റവും വലിയ ഉപ്പായിട്ട് പോകുന്നതെന്ന് ഹിബറോടുകൂടി നടന്നു പോകുന്നതിനിടയിൽ ഇത് ഹുസിഫ ബിഹിൽ അർലു, ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിയുടെ അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഖിബറിന്റെ ശിക്ഷയാണ്, ഒരാൾക്ക് കിട്ടിയ ശിക്ഷ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് കാണാം, ഒരു അഹങ്കാരി നടന്നു പോകുന്ന വഴിക്ക് ഭൂമിയിലേക്ക് പിളർന്ന് താണുപോയി. അങ്ങനെ തന്നെയാണല്ലോ കാറൂനും പോയത് അല്ലെ. ഭൂമി വളർന്ന് താഴ്ത്തു പോയി. അയാളും അയാളെ കൊട്ടാരങ്ങളൊക്കെ ഒന്നായിട്ട് എന്ത് ചെയ്തു, സ്വത്തുക്കളും എല്ലാം ഭൂമിയിലേക്ക് താഴ്ന്നു പോയത് ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അടയാളങ്ങളിലാണ് കിബിർ പ്രത്യക്ഷപ്പെടാറുള്ളത്. അനസർ അള്ളാഹു പറയാം, ലം യകുൻ ഷഖ്സൻ അഹബ്ബ ഇലൈഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനേക്കാൾ എനിക്ക് പ്രിയങ്കരനായ മറ്റൊരു വ്യക്തിയുമില്ല. വകാനു ഇദാ റഔഹു ലം യഖൂമു ലഹു ലിമാ യഅലമൂന മിൻ കറാഹതിഹി ലിദാലിക്. നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കണ്ടാൽ അവർ അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാറില്ല. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖൂമു ലഹു, അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാറില്ല. അതിന്റെ നബിയുടെ സ്നേഹമില്ലാത്ത നബിക്ക് അതിനോടുള്ള വെറുപ്പ് അറിയാവുന്നതിനാൽ, ലിമാ യഅലമൂന മിൻ കറാഹതിഹി ലിദാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ഒരു സഹസ്രേഖ കടന്നു വരുമ്പോ സ്വഹാബത്ത് ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് വെറുപ്പാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് റസൂലുള്ള വരുമ്പോൾ സ്വഹാബികൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന്. എനിക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പരിചയപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അദ്ദേഹത്തിന് 10 വർഷം ഖിദ്മത്ത് എടുത്ത ആര്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പിന്നെ ഇതുപോലെ പല അടയാളങ്ങളും വേറെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ അയൽവാസികളെ സന്ദർശിക്കാതിരിക്കുക, കുടുംബബന്ധം ചേർക്കാതിരിക്കുക, അങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കാത്തതിന് അടയാളങ്ങളാണത്. എന്നെ എല്ലാവരും ഒന്ന് സന്ദർശിക്കണം, ഞാൻ ആരുടെക്കും പോവില്ല, അങ്ങനെ ചില ആൾക്കാർ. അയാൾ വലിയ കോയായിട്ട് അങ്ങനെ അവന്റെ വീട്ടിലിരിക്കും, അവിടെ എന്ത് പ്രശ്നം, എല്ലാവരും അവിടെ എത്തിക്കൊള്ളണം. മനസ്സിലായില്ലേ? മുപ്പര് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ സദക്ക കൊടുക്കുക, അവിടെ പോയി വാങ്ങിക്കൊള്ളണം. സക്കാത്ത് സദക്ക അങ്ങനെ വന്ന് വാങ്ങാനുള്ളതാണോ? നമ്മളിങ്ങനെ മേശനെടുത്തിരുന്നിട്ട് ആളുകൾ വന്നിട്ട് കൈ നീട്ടി വാങ്ങേണ്ട സാധനമാണ് സക്കാത്ത്? അത് നമ്മൾ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടല്ലേ അർഹമായ വഴിയിലൂടെ. ഇത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ആ നിലവാരത്തിൽ അഹങ്കാരം കാണിക്കാം. കിബറിന്റെ മറ്റൊരു ലക്ഷണമാണ് സലാം കൊണ്ട് തുടങ്ങാതിരിക്കാം. അവനങ്ങോട്ട് വരട്ടെ, ഞാനല്ലേ കാര്യപ്പെട്ട ആള്. ശരിക്കും സലാം പറയാൻ നിയമമുണ്ട്, ആ നിയമം പാലിച്ചാൽ മതി. വരുന്നവൻ ഇരിക്കുന്നവർക്ക് സലാം പറയണം. ഞാൻ വലിയ ആളായിട്ട് ഞാൻ നിങ്ങൾക്ക് സലാം പറയാം, നിങ്ങൾ എന്നോട് സലാം പറയാം. ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായി? കിബറായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റഇസു തവാളോയ് അൻ തബ്ദാ ബിസലാം അലാ മൻ ലഖൈത മിനൽ മുസ്ലിമീൻ. നീ മുസ്ലിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ സലാം കൊണ്ട് തുടങ്ങലാണ് വിനയത്തിന്റെ ശിഖരം. ഏറ്റവും വലിയ വിനയം എന്താണെന്നറിയോ? അങ്ങോട്ട് സലാം പറയാം, സലാം കൊണ്ട് ആരംഭിക്കാം. അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നറിഞ്ഞ് കാത്തിരിക്കാതിരിക്കാം. സലാം കൊണ്ട് തുടങ്ങലാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് സലാം കൊണ്ട് തുടങ്ങാതിരിക്കും, ചില സലാം പറയാതിരിക്കും. കിബറാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഇങ്ങനെ പെരുമാറ്റത്തിലൂടെ, നിലപാടുകളിലൂടെ, അവകാശങ്ങൾ തടഞ്ഞുവെക്കുന്നതിലൂടെ, ആളുകളുടെ ചലനങ്ങളിലൂടെ നമുക്ക് കിബർ കാണാൻ പറ്റും. ഈ കിബറിനുള്ള പരിഹാരം എന്താണ്? ഒന്ന്, നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. കിബറിനുള്ള അർഹത നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരറിവുമില്ലാതെ വന്നു. ഞാൻ പറഞ്ഞല്ലോ, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു വസ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈയിലേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് ഇതുപോലൊരു വസ്തുവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായി വന്നതെന്ന് കാണിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? കിബർ വരാതിരിക്കാൻ. ഖുത്ലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസറ. എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ള ചിന്ത. ഹൽ അതാല ഇൻസാനു ഹീന മിൻ ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെടാവുന്ന ഒരു വസ്തു ആയിരുന്നില്ല നീ എന്ന് നീ തിരിച്ചറിയണം. സൂറത്തുൽ ഇൻസാൻ ആദ്യത്തെ ആയത്ത്. ഇത് ഇങ്ങനെ നമ്മൾ നമ്മുടെ തുടക്കം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് കിബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരമായി പഠിപ്പിച്ചു. രണ്ടാമത്തേത്, അള്ളാഹുവിന് കീഴ്പ്പെടുക, വിനയം കാണിക്കുക. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് നൽകിയ സൽഗുണങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് വിനയം. അത്തവാദോ, മനസ്സിലായില്ലേ? വിനയം, അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി. വിനയം നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീ ഒരു സഹായം ആവശ്യപ്പെട്ടു വന്നു. ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടു വേണമെന്ന് പറഞ്ഞു. ഇജ്ലിസി ഫി അയ്യ തരീഖൽ മദീന ശീർത്തി അജ്ലിസ് ഇലൈക്. അവരോട് പറയാണ്, ഈ മദീനയുടെ നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നീ ഇരിക്കും, നിനക്ക് വേണ്ടി ഞാൻ അവിടെ വന്നിരിക്കാം. ആ ഇപ്പൊ നീ പോയിക്കോ, നാളെ വാ എന്നല്ല പറഞ്ഞത്. നിനക്ക് സൗകര്യമുള്ള ഒതുങ്ങിയൊരു സ്ഥലത്തേക്ക് നീ ഇരിക്കും, ഞാൻ അവിടെ വന്നിട്ട് നിന്റെ പ്രശ്നം കേൾക്കാം. ആരാ പറയുന്നത്? റസൂലുള്ളാഹി ഒരു പരിചയമില്ലാത്ത എവിടുന്നോ വരുന്ന ഒരു നാടോടി പെണ്ണ്, മനസ്സിലായില്ല, ആരോരുമില്ലാത്ത ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ അടുത്ത് പോലും ഒരു വലിയ രാജാവോ അല്ലെങ്കിൽ അയൽപക്കത്തിൽ ഒരു ഭരണാധികാരിയെ വന്നാൽ സ്വീകരിക്കുന്നവരെ നബി സ്വീകരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഇരിക്കുന്നു. രണ്ടാം മറ്റൊന്ന്, അള്ളാഹുവിന്റെ വിചാരണയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. യുനബ്ബ ഉൽ ഇൻസാനു യൗമ ഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, നാം ചെയ്തു കൂട്ടിയതും ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്യാതെ വിട്ടുപോയതും ഇതെല്ലാം നാളെ നിങ്ങളെ അറിയിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. സൂറത്തുൽ ഖിയാമയിലെ 13-ാമത്തെ ആയത്ത്. ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കുക, അതാണ് പരലോകത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയും ആ ആയത്തുകൾ വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കിബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗം. മറ്റൊന്ന്, ഈ കിബറിന്റെ ദുരന്ത ഫലങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. നേരത്തെ പ്രധാനപ്പെട്ട രണ്ട് ദുരന്തമല്ലേ, ബത്തുൽ ഹഖും ഗംതുന്നാസും. ഇതുപോലുള്ള കിബറിന്റെ ദുരന്ത ഫലങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. സൂറത്തുൽ അഅ്റാഫിലെ 146-ാമത്തെ ആയത്ത്, സാസ്രിഫ അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ഞാൻ എന്റെ കിബർ കാണിക്കുന്നവരിൽ നിന്ന്, എന്റെ ആയത്തിനോട് കിബർ കാണിക്കുന്നവരിൽ നിന്ന് തിരിഞ്ഞു കളയും. അന്യായമായി ഭൂമിയിൽ കിബർ കാണിച്ചുകൊണ്ട് എന്റെ ആയത്തിൽ നിന്ന് പിന്തിരിയുന്ന ആളുകൾ, അവരിൽ നിന്ന് ഞാൻ തിരിഞ്ഞു കളയുമെന്ന് അള്ളാഹു പറയുകയാണ്. മകൊടുക്കന അപ്പൊ അള്ളാഹുവിന്റെ ആയത്തുകൾ മനസ്സിലാക്കാൻ കിബർ തടസ്സാവും. തെളിവുകൾ മനസ്സിലാക്കാൻ, സത്യം പാലിക്കാൻ, അല്ലേ? ഒരു ചെറിയൊരാൾ വന്നിട്ട് വലിയ ഒരാൾക്കുള്ള ഒരു തെറ്റ്, ദീനിയായൊരു പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്രയും ചെറിയ ആളെന്ന് പറയാൻ ആരാ, ഞാൻ മാറ്റം വരുത്തൂല, ഇത്രയും ചെറിയൊരാൾ പറഞ്ഞിട്ട് ഞാൻ തിരുത്തേ. അപ്പൊ ഹക്കിൽ നിന്ന് മാറി നിൽക്കാൻ, സത്യത്തിൽ നിന്നാണ് സാസ്രിഫാൻ ആയാത്തി അല്ലതിനെ യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ആ ഒരവസ്ഥയുണ്ടാവും, സത്യത്തിൽ നിന്ന് അവർ തിരിഞ്ഞുപോകും. അതുകൊണ്ട് സൂഉൽ ഖാത്തിമത്ത്, ഈ മോശമായ പര്യവസാനമാണ് എല്ലാ തിന്മകൾക്കുമുള്ളത്. അതുപോലെ തന്നെ കിബർ, ഇബ്ലീസ് തുടക്കം കുറിച്ച കിബറിനുമുള്ളത് ഏറ്റവും മോശമായ പര്യവസാനം. ആ മോശമായ പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ താക്കീതുകൾ നമ്മൾ പഠിക്കണം. ഹാരിസത്ത് ബിൻ വഹ്ബ് അൽ ഖുസാഇ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, നബി സല്ലല്ലാഹു പറഞ്ഞു, അല ഉഖ്ബിറുക്കും ബി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികൾ ആരാണെന്ന് ഞാൻ അറിയിക്കട്ടെ. നബി പറഞ്ഞു കൊടുക്കാം, കുല്ലു ദഈഫിൻ മുതലാഇഫ്, ദുർബലർ, അങ്ങേയറ്റം ദുർബലരായിട്ടുള്ള ആളുകളാണ്, മനസ്സിലായില്ലേ? പക്ഷേ ലൗ അഖസമ അലല്ലാഹി ലബറ, അള്ളാഹുവിനെ കുറിച്ച് അവൻ ആണയിട്ട് പറഞ്ഞാൽ അവനവന് നന്മ ചെയ്യും, ഗുണം ചെയ്യും. അല ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, ഞാൻ നരകാവകാശികളെ കുറിച്ച് പറയട്ടെ, കുല്ലു തുല്ലിൻ ജവ്വാബിൻ മുസ്തക്ബിർ, എല്ലാ ധിക്കാരികളും അഹങ്കാരികളും സ്വേച്ഛാധിപതികളും അവരാണ് നരകാവകാശികൾ. അപ്പൊ കിബർ നരകത്തിലേക്കാണ് എത്തിക്കുക. നന്മയും അതേപോലെ തന്നെ ദുർബലതയും ഒരാളെ സ്വർഗത്തിലേക്കായിട്ട്, ഭൌതികമായ ദുർബലതയാണ്, ഈമാന്റെ ദുർബലതയല്ല. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഹാജ്ജത്തിൽ ജന്നത്തു വന്നാർ, സ്വർഗവും നരകവും തർക്കിച്ചു, വാദപ്രതിവാദം നടത്തി. ഫഖാലത്തിന്നാർ, അപ്പൊ നരകം തന്റെ മഹിമയായിട്ട് എടുത്തു പറഞ്ഞ എന്താ അറിയോ, ഊസിർത്തു ബിൽ മുതകബ്ബിരീന വൽ മുതജബ്ബിരീൻ, ദുനിയാവിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളെയുമൊക്കെ ഞാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് അപ്പം നരകം തെരഞ്ഞെടുത്ത ആരാണ്? അഹങ്കാരികളെയാണ്, അഹങ്കാരികൾക്ക് ചെല്ലാനുള്ള സങ്കേതം. ഇതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അംറു ബിൻ ഷുഐബ്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാല ദുല്ലി ഫീ സുവരി റിജാൽ, മനുഷ്യരൂപമുള്ള പൊടികളായിട്ടാണ് അഹങ്കാരികൾ ഖിയാമത്ത് നാൾ വരിക. ഇവിടെ വലിയ ആൾക്കാരല്ലേ, ആഖിറത്തിൽ വരുമ്പോൾ അവർ ധൂളികളായിട്ടാണ് വരിക. യഖ്ഷാഹു മുസുല്ലു മിൻ കുല്ലി മക്കാൻ, എല്ലാ ഭാഗത്തുനിന്നും അപമാനം അവരെ ആവരണം ചെയ്യും. വയുസാഖൂന ഇലാ സിജ്നിൻ ഫീ ജഹന്നം യുസമ്മ ബൂലുസ്, ബൂലുസ് എന്നറിയപ്പെടുന്ന ഒരു തടവറയിൽ നരകത്തിൽ അവർ അങ്ങോട്ട് തെളിയിക്കപ്പെടും, ആനയിക്കപ്പെടും. താലൂഹു നാറുൽ അനിയാർ, അവരുടെ മുകളിൽ തീനാളങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും, മനസ്സിലായി? യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് സ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃത്തികെട്ട ദ്രാവകം അവർ കുടിപ്പിക്കപ്പെടും. അതായത് തീനത്തുൽ ഹബാൽ എന്ന് പറയുന്ന ആ നരകവാസികളുടെ സ്രവം അവർ കുടിപ്പിക്കപ്പെടും എന്ന്. അപ്പോൾ ഒരു അഹങ്കാരി എത്ര നിസ്സാരനായി അപമാനിക്കപ്പെടും എന്നിവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൻ ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം. മൂന്ന് കൂട്ടർ അള്ളാഹു അവരോട് സംസാരിക്കുന്നില്ല ഖിയാമത്താളിൽ, അവരെ അള്ളാഹു നന്നാക്കുകയുമില്ല. വലാ യൻലുറു ഇലൈഹിം, അവരിലേക്കുള്ള നോക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നാല് തരം അപമാനങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഷേഖുൻ സാൻ, വ്യഭിചാരിയായ വൃദ്ധൻ, മലിക്കുൻ കസ്ദാബ്, നുണയനായ ഭരണാധികാരി, വആഇലുൻ മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ, അഹംഭാവിയായ ദരിദ്രൻ, ഇവരെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, അവരെ നന്നാക്കുകയില്ല എന്നിങ്ങനെ, അവരോട് സംസാരിക്കുകയില്ല എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല. ഇങ്ങനെ ഒരുപാട് നസ്സുകളുണ്ട് കിബറിന്റെ ദുരന്തങ്ങൾ പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? മറ്റൊന്ന്, കിബറിന്റെ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും നമ്മളെ പഠിപ്പിക്കണം. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ കിബറിന്ന് ഒഴിവായപ്പെട്ട്. അപ്പൊ ഞാൻ മുത്തക്കപ്പിറായാൽ ദുനിയാവിൽ ചിലപ്പോൾ എന്തെങ്കിലും മാനസിക സുഖം ഉണ്ടായിരുന്നു വരും. പക്ഷെ എന്താണ്, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. വല ജറം, സംശയം വേണ്ട. അന്നല്ലാഹ യഅലമുമാ യുസ്റൂന വമാ യുഅലിനൂൻ, നിങ്ങൾ അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, മുസ്തക്ബിറുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ശേഖ് അവസാനിപ്പിക്കാം. കിബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. പ്രത്യേകിച്ചും ദുആ എന്ന് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മറന്നുപോകാതെ അള്ളാഹുവെ കിബിർ എനിക്ക് വരാതെ നീ എന്നെ കാക്കണേ എന്ന് പറയാം. ദുസ് മനസ്സേരെ, നമ്മൾ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ അതേപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥനകളിൽ എന്റെ കിബിർ ഞാൻ അതിൽ നിന്ന് എനിക്ക് രക്ഷ തരണമെന്ന് അള്ളാഹുവിനോട് പറയുക. മനസ്സിലെ സൂ ഇൽ കിബിർ. അതേപോലെ തന്നെ അള്ളാഹുമ ഇനി ഔദു ബിക്കമിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാൽ വൽ അഹ്‌വാ, മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്‌വാഇ വൽ അദ്‌വാ. നാല് കാര്യങ്ങൾ: മോശമായ സ്വഭാവം, മോശമായ പ്രവർത്തനം, മോശമായ താൽപര്യങ്ങൾ, മോശമായ രോഗങ്ങൾ. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, ഇതുപോലുള്ള ദുആകൾ, ഖിബ്റിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന ദുആ, അതോടൊപ്പം എല്ലാ തിന്മകളിലും നിന്നും രക്ഷ ചോദിക്കുന്ന ദുആകൾ. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക, അള്ളാഹുവെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്‌വാഇ വൽ അദ്‌വാഇ. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശം സ്വഭാവം. രണ്ടാമത്തെന്താ? മിൻ മുൻകറാത്തിൽ അഅ്മാലി വൽ അഖ്ലാഖ് വൽ അഹ്‌വാ, താൽപര്യങ്ങൾ, ദേഹേച്ഛകൾ. അവസാനം പറഞ്ഞാ വൽ അദ്‌വാ, മോശമായ രോഗങ്ങൾ. അതിൽ നിന്ന് ഞാൻ എന്നോട് എന്ത് ചെയ്യുന്നു? രക്ഷ ചോദിക്കുന്നു. മൂസ നബി രക്ഷ ചോദിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഖാല മൂസ ഇന്നി ഔത്തു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിർ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. വിചാരണ നാളിൽ വിശ്വാസമില്ലാത്ത എല്ലാ മുത്തക്കബ്ബിറിൽ നിന്നും അഹങ്കാരികളിൽ നിന്നും നിങ്ങളുടെയും എന്റെയും റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖിബറിൽ നിന്ന് പ്രത്യേകം മൂസാനബി ഖിബറിൽ നിന്നും ഖിബറന്മാരിൽ നിന്നും അള്ളാഹുവിന്റെ രക്ഷ. സൂറത്തു ഗാഫിർ 27-ാമത്തെ ആയത്ത് ദുആ ആണ്. ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഖിബറിന്റെ ചികിത്സയായിട്ടും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ഖിബറിൽ നിന്ന് കരകയറാനും പകരമായി ആ സ്ഥാനത്ത് വിനയം, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉത്കൃഷ്ട ഗുണമായ വിനയം ആ സ്ഥാനത്ത് കൊണ്ടുവരാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.